ആയിരിക്കട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കിയ തോർത്ത് സ്തോത്രം കരയേറ്റാം. ദൈവസന്നിധിയിലായിരിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായ അനുഭവമാണ്. ഇന്ന് സഭയായി പെന്തക്കുസ്തി പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ്. പെന്തക്കുസ്തി പെരുന്നാൾ കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളെ പുതുക്കുക എന്നുള്ളതാണ്. കം ഓ ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ അസ്. കം ഓ ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ അസ്. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം നാളാണല്ലോ പെസഹ പെന്തക്കോസ്തി പെരുന്നാൾ കൊണ്ടാടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം, ഈ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പെന്തക്കോസ്തി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് എവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ് ജോൺ ചാപ്റ്റർ 16:5-15. എന്നാൽ അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ ഉണ്ടാകുന്നതായ അനുഭവത്തെക്കുറിച്ച് കർത്താവ് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വേദഭാഗമാകുന്നു ഇവിടെ വായിച്ചു കേട്ടത്. The term Pentecost comes from the Greek word Pentecoste, means 50th. അതാണ് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത്, 50th day after the Easter എന്ന് ഓർമ്മപ്പെടുത്തുവാനുണ്ടായ ഒരു കാരണം. പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പെന്തക്കോസ്തി പെരുന്നാൾ ആചരിച്ചു വന്നതായ ഒരു യഹൂദ സംസ്കാരമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെസഹായ്ക്ക് ശേഷം 50-ാം ദിവസം ആചരിച്ചു വന്നതായ കൊയ്ത്തിൻ്റെ ഉത്സവം, ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, ലേവ്യ പുസ്തകത്തിൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫീസ്റ്റ് ഓഫ് വീക്സ് എന്നാണ് അവിടെ പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നത്, ആഴ്ചയുടെ പെരുന്നാൾ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 16:9-12. ആവർത്തനം 16:9 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ 7 ആഴ്ചവട്ടം എണ്ണേണം. വിളയിൽ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം എണ്ണണം. എന്നിട്ട് നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുന്നതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം. നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിൻ്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. നീ മിസ്രയീമിൽ അടിമയായിരുന്നുവെന്ന് ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം. വാരോത്സവം, ഫെസ്റ്റിവൽ ഓഫ് വീക്സ്, അത് ആചരിക്കുന്നതിനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ലേവ്യാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലേവ്യാ പുസ്തകം 23 അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23, അതിൻ്റെ 15 മുതൽ 15-17. ശബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമഭാഗങ്ങളിൽ എല്ലാം ഈ പെന്തക്കോസ്തിയുടെ അല്ലെങ്കിൽ ഈ 50th day സെലിബ്രേഷനെ കൃഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതായിട്ടുള്ള പ്രത്യേകതകളോടുകൂടെ ആണ് കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈസ്റ്ററിനെക്കാട്ടിൽ വലിയൊരു ഫെസ്റ്റിവലായിട്ടാണ് സഭകൾ ഈ പെന്തക്കോസ്തി പെരുന്നാളിനെ കൊണ്ടാടുന്നത് എന്ന് നമുക്കറിയാം. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്നതായിട്ടുള്ള തിങ്കളാഴ്ച ദിവസം പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അവധി ദിനം ആയിട്ട് കൂടെ ആചരിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ പെന്തക്കോസ്തി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ 2 പാഠഭാഗമായിട്ട് വായിച്ചു കേട്ടതായ ഭാഗമാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആക്സ് ചാപ്റ്റർ 2, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം. അവിടെ കൂടി വന്നതായിട്ടുള്ള സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. ഇത് എവിടെ വെച്ച് നടന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഒരുമിച്ച് പെസഹ ആചരിച്ചതായിട്ടുള്ള ദി അപ്പർ റൂം എക്സ്പീരിയൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായ ആ ഇടത്താണ് ഈ ഇവർ കൂടി വന്നിരുന്നത് എന്നും ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് എന്നും അവിടെ കാണുകയാണ് ചെയ്യുന്നത്. അതേ തുടർന്ന് ആ ഒരു വലിയ അനുഭവത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു പത്രോസിൻ്റെ ഒരു വലിയ ശക്തമായ ഒരു പ്രസംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ളതായ വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. എന്നാൽ അവിടെ പത്രോസ് ആ പ്രസംഗം നടത്തുമ്പോൾ 2 പഴയ നിയമ ഭാഗങ്ങൾ അവിടെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതായി നാം കാണുന്നു. ഒന്ന് ദ ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2:28-30, അതുപോലെ തന്നെ സാം 16, സങ്കീർത്തനം 16, യോവൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളും കോട്ട് ചെയ്തുകൊണ്ടാണ് പത്രോസ് അവിടെ സംസാരിക്കുന്നത് എന്ന് കാണുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അതുപോലെ തന്നെ 16-ാം സങ്കീർത്തനത്തെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവനെൻ്റെ വലതുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും.
നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. ഈ രണ്ട് പഴയ നിയമ ഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് സംസാരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:5-15 വാക്യങ്ങളും നാം ഒരുമിച്ച് വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെ ബോധം വരുത്തുന്നതായിട്ടുള്ള അനുഭവമാണ്. സുബോധം നൽകുന്നതായ അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16:8 പറഞ്ഞു വായിച്ചു, അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. യോവേൽ പ്രവാചകൻ്റെ പുസ്തകവും സങ്കീർത്തന പുസ്തകവും അധികരിച്ചുകൊണ്ട് പത്രോസ് സംസാരിക്കുമ്പോൾ പത്രോസും ഓർമ്മപ്പെടുത്തുന്നത് ബോധം വരുത്തുന്നതായിട്ടുള്ള, ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ആത്മാവിനെക്കുറിച്ച് അത്രേ. ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മിലുണ്ടോ എന്നുള്ളതാണ് നാം ഈ പെന്തക്കോസ്തു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശോധിക്കേണ്ടുന്നതായിട്ടുള്ള വസ്തുത. നമ്മളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ബോധം നൽകുന്നതായിട്ടുള്ള സാന്നിധ്യത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, നമ്മളതിന് കൊടുക്കുന്ന ഒരു നഷ്ടപ്പെട്ടു പോയതായ മകൻ്റെ ഉപമ. നമ്മൾ മുടിയനായ പുത്രനെന്നൊക്കെയാണ് സാധാരണ വിശേഷിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതായ മകൻ്റെ ഉപമ. നഷ്ടപ്പെട്ടു പോയതായ മകൻ്റെ ഉപമ പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് ഇപ്രകാരം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അവന് സുബോധം വന്നു. അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റ് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുത്തിനെ പോലെ എന്നെ. അപ്പോൾ അവന് സുബോധം വന്നിട്ട് ബോധം വരുത്തുന്നതായിട്ടുള്ള ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? അയ്യോ, പരിശുദ്ധാത്മാവ്, ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. നമുക്ക് ബോധം വരുത്തുന്നതായിട്ടുള്ള ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗത്ത് പറഞ്ഞു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധം വരുത്തും. എന്താണ് പാപം? വാട്ട് ഈസ് ഇൻ ഓൾ മൈ സൺഡേ സ്കൂൾ ചിൽഡ്രൻ, വാട്ട് ഈസ് ഇൻ? Can anyone say a definition for sin? Going away from God. ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പാപം. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള, കാണുന്നതായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചു, എവിടെയാക്കി? ഏദനിൽ ആക്കി. കർത്താവ് ദൈവം അവിടെ ആരുടെ കൂടെ വാക്കിങ്ങിന് വരുമായിരുന്നു? വിത്ത് ആഡം ആൻഡ് ഈവ്. ആദാമിനോടും ഹവയോടും കൂടെ ചേർന്ന് നടക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നടക്കുമ്പോൾ, രണ്ടുപേര് ഒരുമിച്ച് നടക്കുമ്പോൾ കുറച്ചു നേരം മിണ്ടാതെ നടന്നാൽ അടുത്ത ആൾ ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തേ, മിണ്ടാനൊന്നും ഇല്ലയോ? നമ്മൾ സാധാരണ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുമിച്ച് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സംസാരിക്കുക. 2-3 മുമ്പ് നമ്മൾ രണ്ടുപേര് നടന്നപ്പോൾ ഒരാൾ കൂടെ നടന്ന കാര്യമൊക്കെ വായിച്ചു. ആരെങ്ങോട്ട്? മറന്നുപോയെന്നറിയാൻ ചോദിക്കുക. രണ്ട് ശിഷ്യന്മാര് യെരുശലേമിൽ നിന്ന് എമൗസിലേക്ക് നടന്നുപോയി. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുകയാണ്. പോയ വഴിക്ക് കൂടെ ഒരാളും കൂടെ കൂടി സംസാരിച്ചു, കൂടെ നടന്നു സംസാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഭക്ഷണത്തിനിരുന്നപ്പോൾ അവരുടെ കണ്ണ്
തുറന്നു. അപ്പോൾ അവർക്ക് സുബോധം വന്നു.
കൂടെ നടക്കുന്നതായിട്ടുള്ള ദൈവത്തെ, ദൈവം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ ഏദനിൽ നിന്ന് പുറത്താക്കി, ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പിന്നെ കൂടെ നടക്കാൻ ആരില്ല. ദൈവമില്ലാത്തതായ അനുഭവം, കൂടെ നടക്കുവാനും സംസാരിക്കുവാനും ആളില്ലാത്തതായ അനുഭവം. കർത്താവിൽ പ്രിയമുള്ളവരെ, കൂടെ നടക്കുവാനും സംസാരിക്കാനും ഈ ലോകത്തിൽ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം എന്തെന്ന് അനുഭവിച്ച് ജീവിതത്തിൽ അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളതിനെ പറയും സാധാരണ ലോൺലിനെസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു പ്രയാസത്തിൻ്റെ അനുഭവത്തെ അത് ഓർമ്മപ്പെടുത്തുന്നു. കൂടെ നടക്കുവാൻ ദൈവമില്ലാതെ പോയാൽ നാം ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്നു എന്ന് ഓർക്കുക. പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ ഒന്നാണ്. പാപം പ്രവർത്തിക്കാതെ ഇരിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ വരുമ്പോൾ അവൻ പറയുന്നു, എന്താണ് യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്ക്? ഒറ്റ വാക്കേ ഉള്ളൂ. എന്താണ്? മാനസാന്തരപ്പെടുക അല്ലേ, റിപ്പൻറ്റ് ആൻഡ് കം ബാക്ക് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പാപത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം അരുളി ചെയ്യുന്നത് ഇതാണ്, വിശ്വസിക്കുക, അനുദപിക്കുക, മടങ്ങി വരിക. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്തയിൽ, ഇന്നത്തെ തീമിൽ നമ്മൾ കാണുന്നത്, കം ഓ ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ അസ്. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിച്ച് പുതുക്കം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയുടെ സമയത്ത് പൈതലിനെ സ്നാനപ്പെടുത്തുമ്പോൾ പട്ടക്കാരൻ പറയുന്നതായിട്ടുള്ള വാചകം ഇങ്ങനെയാണ്: പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയിൽ, പാപമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയിൽ ഈ വ്യക്തി മാമോദീസ മുഴുകപ്പെടുന്നു. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ പാപമോചനം സാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്കാണ് നീതി എന്ന് പറയുന്നത്. ലേവിയാ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, 35 മുതൽ 36 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ യഹോവ ആകും. നീതി പ്രവർത്തിക്കുക. എന്ത് പ്രവർത്തിക്കരുത്? അന്യായം പ്രവർത്തിക്കരുത്. നീതി പ്രവർത്തിക്കുക, അന്യായം പ്രവർത്തിക്കരുത്. ദൈവനീതി എന്താണ്? ദൈവസ്നേഹത്തിൽ ദൈവനീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നീതി എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുകയും ദൈവഹിതമായിട്ടുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ നീതിയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിട്ട് തീരും. കൂടെ നടക്കേണ്ടുന്നവരായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമല്ല, ദൈവം പറയുന്നത് പ്രവർത്തിക്കുവാൻ, അന്യായം പ്രവർത്തിക്കാതെ ഇരിക്കുവാൻ, നീതിയോടുകൂടെ നിലനിൽക്കുവാനായിട്ടുള്ള ബോധ്യവും നമുക്കുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത് അവിടെ കാണുന്നു, അവൻ നിങ്ങൾക്ക് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 5-6 വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. 1 സങ്കീർത്തനം 5-6. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ന്യായവിധിയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പാപം പ്രവർത്തിക്കാതെ ഇരിക്കുവാൻ, നീതി പ്രവർത്തിക്കുവാൻ. ജഡ്ജ്മെൻ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് റിമൈൻഡിങ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് കോളിങ്. നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും നമ്മളുടെ വിളിയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവമാണ് ന്യായവിധി എന്ന് പറയുന്നത്. നമ്മൾ പറയും, നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായവിധി നാളിൽ നമ്മളിടത്തും വലത്തും നിൽക്കും എന്ന് ഒക്കെ പറയുന്നു. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ബോധ്യത്തോടുകൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ വിളിയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരണമായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രം, തിരിച്ചറിവുള്ളവരായി നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് സംഭവിക്കാനുള്ളതിനെക്കുറിച്ച് അറിയുവാനായിട്ട് ബോധ്യമുള്ളവരായി തീരുവാൻ സാധിക്കുകയുള്ളൂ. പെന്തക്കോസ്തു പെരുന്നാളിൻ്റെ ഈ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, വിശ്വാസ സമൂഹമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ സാന്നിധ്യത്താലുള്ള ബോധ്യം ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ബോധമുള്ളവരായിട്ട് ജീവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ത് ബോധമുള്ളവരാകണം? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ളതായ ബോധം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതായ ബോധം. അന്യായം പ്രവർത്തിക്കാതെ നീതിയോടുകൂടെ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് എന്നുള്ളതായ ബോധ്യം. ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ആ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ കെട്ടുപണി ചെയ്യേണ്ടുന്നതായിട്ടുള്ള ബോധം. ഈ ബോധമുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. കുറവുകളുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്നാൽ എൻ്റെ കുറവിനെ പോക്കുവാനാണ് ഈ ദൈവം ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കുകയില്ല. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അവൻ കേൾക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ കേൾക്കുന്നത് നിങ്ങളെ അറിയിക്കും. എനിക്കുള്ളതിൽ നിന്ന് അവനെടുത്ത് നിങ്ങൾക്ക് തരും. പിതാവിങ്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം ഇത് പരിശുദ്ധാത്മാവിനാലാണ്. നമുക്ക് നമ്മളെ ബോധം വരുത്തുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരണമായ നമ്മുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യതയുള്ളവരാക്കണം ആക്കട്ടെ. സസാറാം ഓർഗീസ് പ്രാർത്ഥന.